വീണ്ടും ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. എന്തെങ്കിലും ദൈവത്തിങ്കിൽ നിന്നും പ്രാപിക്കുവാനായി മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്നോർക്കണം. ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ നിലവാരം ദൈവം അറിയുന്നു. ഇത് ഗ്രഹിക്കാത്ത മനുഷ്യനാണ് പലപ്പോഴും ഭോഷൻ. ഇതേക്കുറിച്ച് ശലോമോൻ പറയുന്നത് തന്നെ വീണ്ടും ശ്രദ്ധിക്കാം. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായമാണല്ലോ നമുക്കിനിയും പഠിക്കുവാനുള്ളത്. സദൃശവാക്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു അധ്യായമാണിത്, 21-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളയിടത്തേക്കൊക്കെയും അവനതിനെ തിരിക്കുന്നു. ഒരു മനുഷ്യൻ മിസ്രൈമിലെ ഫറവോനാകാം, ബാബിലോണിലെ രാജാവാകാം, റോമിലെ കൈസരാകാം, മഹാനായ അലക്സാണ്ടറോ, നെപ്പോളിയനോ, സ്റ്റാൻലിനോ, ഹിറ്റ്ലറോ, ഭാവിയിൽ വരുവാനുള്ള ഏതെങ്കിലും ഭരണകർത്താവോ ആകാവുന്നതാണ്. രാഷ്ട്രീയമായി ഒരു മനുഷ്യൻ എത്ര ശക്തനായാലും കാര്യമില്ല. ദൈവത്തെ കൂടാതെ യാതൊരു മനുഷ്യനും സ്വയമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതല്ല. അവർക്കങ്ങനെ സാധിക്കുമെന്ന് ഇവരിൽ പല നേതാക്കളും ചിന്തിച്ചു. ഇന്നും മനുഷ്യർ അങ്ങനെ ചിന്തിച്ചേക്കാം. എന്നാൽ സത്യമെന്തെന്നാൽ ദൈവത്തിൽ നിന്നും മാറി ആർക്കും തന്നെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്നതത്രേ സത്യം. ദൈവത്തെ വിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ തുനിഞ്ഞെന്നാൽ അത് ഭോഷത്വമാണ്. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളയിടത്തേക്ക് അവൻ രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുന്നു. തനിക്ക് തന്നെ സകലവും നിയന്ത്രിക്കാമെന്ന് ചിന്തിക്കുന്ന ഭരണകർത്താക്കൾ എന്തൊരു ഭോഷത്വമാണ് ചിന്തിക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയുള്ളൂ. സ്വയമായി കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. അത് എത്ര ശക്തനായാലും ശരി, അത് മണ്ടത്തരമാണ്. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, മനുഷ്യൻ്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഇവിടെ ഇതാ വീണ്ടും മനുഷ്യൻ്റെ സ്വയനീതിയുടെ കാര്യം നാം കാണുന്നു. മനുഷ്യൻ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നു, എന്നാൽ ദൈവം അതിനെ വിലയിരുത്തുന്നു. ദൈവം നോക്കുന്നത് ഹൃദയത്തിലാകുന്നു. നാം പുറമേ എങ്ങനെങ്കിലും ചായം പൂശുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ പുറമേ നല്ലതായിരിക്കുവാനാണ് നമ്മുടെ പരിശ്രമം. നാം അത് പറഞ്ഞ് അഭിമാനം കൊള്ളാറുണ്ട് ഇല്ലേ? ഞാൻ യാതൊരു കുഴപ്പവും ഇല്ലാത്ത വ്യക്തിയാകുന്നു എന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം. ഞാൻ ആ സഭയിലെ അംഗമാണ്, ഞാൻ അവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്, ഞാനും ഒരു കമ്മിറ്റിയിലുണ്ട്, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഞാൻ എപ്പോഴും ധൃതിയാണ്. അതൊക്കെ അതുപോലെ തന്നെ സത്യമായിരിക്കും, അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു. ഇത് നാം വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യിരെമ്യാ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ. താങ്കൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പോയി താങ്കളുടെ വല്ലാത്ത അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അവിടുന്ന് വലിയ വൈദ്യനാണ്. അവിടുന്ന് ഹൃദയവിദഗ്ധനാകുന്നു. അവിടുന്ന് താങ്കൾക്കൊരു പുതിയ ഹൃദയം തരുന്നു. ഹൃദയം മാറ്റിവെക്കൽ ആദ്യമായി ചെയ്തത് അവനാണ്. തന്നോട് അനുസരണമുള്ള ഒരു ഹൃദയം നൽകുവാൻ അവന് കഴിയും. അവന് മാത്രമേ അത് കഴിയൂ. അവൻ ചെയ്തെങ്കിൽ മാത്രമേ അത് ഫലവത്താകൂ. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. വെറുതെ മതപരമായ ഒരു ആചാരത്തിലൂടെ പോകുന്നത് കൊണ്ട് യാതൊരു വിശേഷവും ഇല്ല എന്ന സത്യം ഇവിടെ ഇതാ വീണ്ടും നമ്മോട് പറഞ്ഞിരിക്കുന്നു. പഴയ യാഗങ്ങൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിരുന്നതിനാലാണ് അവ നൽകിയിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതകാലത്ത് മറ്റാരേക്കാളുമേറെ വിശ്വസ്തയോടെ ഈ പറഞ്ഞ ആചാരങ്ങളിലൂടെ കടന്നുപോയിരുന്നവർ അന്നത്തെ പരീശന്മാരും മത നേതാക്കന്മാരുമായിരുന്നു. യാതൊന്നും അവർ മുടക്കിയിരുന്നില്ല. എല്ലാം കൃത്യമായി തന്നെ ചെയ്തിരുന്നു. എന്നിട്ടും കർത്താവ് അവരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ശകാരിച്ചു. ഈ ഭക്തന്മാരോട് നമ്മുടെ കർത്താവ് ഇടപെട്ട വിധം പ്രത്യേകം ശ്രദ്ധേയം തന്നെയാണ്. അവനവരെ വാസ്തവത്തിൽ ചൂളിപ്പിച്ചു. അവരെ കണ്ടിട്ട് വെള്ളതേച്ച ശവക്കല്ലറ പോലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. പുറമെ കണ്ടാൽ അതിമനോഹരം, എന്നാൽ അകത്ത് നാറുന്ന ശവം. എന്തുകൊണ്ടാണ് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്ത ഈ ആളുകളോട് കർത്താവ് ഇപ്രകാരം ഇടപെട്ടത്? അസൂയ കൊണ്ടാണോ? അല്ല. യാഗങ്ങളും ബലികളും എല്ലാം നല്ല കാര്യം തന്നെ. എന്നാൽ അവയിൽ നീതിയില്ല എങ്കിൽ അവ ദൈവത്തിന് പ്രസാദകരമല്ല. കർത്താവ് പറഞ്ഞത് അവൻ ആവശ്യം കരുണയാകുന്നു, യാഗമല്ല എന്നത്രേ. അവൻ ആവശ്യം ഹൃദയമാകുന്നു, പ്രവൃത്തിയല്ല. ഹൃദയം നൽകിയാൽ പ്രവൃത്തി തന്നെ ഉണ്ടായിക്കൊള്ളും. പലപ്പോഴും ഹൃദയമിടാതുള്ള പ്രവൃത്തിയാകുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ക്രിസ്തുവിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ തന്നെ ചില മതപരമായ ചടങ്ങുകൾ ചെയ്ത് ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു എന്ന് താങ്കൾക്ക് കാണിക്കാവുന്നതാണ്. പുറമെ കുറെ ചൊല്ലും ചൊലുത്തും ചടങ്ങുകളും ഒക്കെ കൊണ്ട് ഭക്തി നടിക്കുന്ന അവസ്ഥ. കർത്താവായ യേശു ക്രിസ്തുവിനെ ശരിയാം വണ്ണം അംഗീകരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും അങ്ങനെ നല്ല പ്രവൃത്തികൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അത് സ്വതവേ ഉണ്ടാകുന്ന ഫലമാണ് എന്ന് മറക്കരുത്. ഇത് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലേക്കും എല്ലുകളിലെ മജ്ജകളിലേക്കും ഇറങ്ങിച്ചെല്ലും. കർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ ആവർത്തിക്കട്ടെ. ഒരു വിശ്വാസി എന്ന കാരണത്താൽ താങ്കളെ അറസ്റ്റ് ചെയ്തു എന്നാൽ താങ്കൾ കുറ്റക്കാരനാകുന്നു എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഉണ്ടാകുമോ? അങ്ങനെ ഇല്ലാത്ത പക്ഷം ഒക്കെ വെറും കളിപ്പീര് മാത്രമാണ്. നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയംഗമായ ഒരു സമർപ്പണമാകുന്നു, പൂർണ്ണ സമർപ്പണം. നാലാം വാക്യം നോക്കിക്കേട്ടെ. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. ഗർവമുള്ള കണ്ണ്, ഇത് ഇതിനോടകം പല പ്രാവശ്യം നാം കണ്ടു കഴിഞ്ഞു. ഗർവമുള്ള കണ്ണ്, ഒരുപക്ഷെ ഞായറാഴ്ച രാവിലെ താങ്കൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ സഹോദരൻ മത്തായിച്ചൻ അഥവാ സഹോദരി സാറാമ്മയെ കണ്ടപ്പോൾ പെട്ടെന്ന് മുഖം അങ്ങ് തിരിച്ചു, കണ്ടില്ല, പെട്ട് വേഗം നടന്നു. അങ്ങനെ വരുമ്പോൾ അവരോട് സംസാരിക്കേണ്ടതില്ലല്ലോ. അതെ, അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? താങ്കളുടെ ഗർവമുള്ള കണ്ണുകൊണ്ട്, കണ്ടില്ലപ്പെട്ടുള്ള നടത്തം. ഒരുപക്ഷെ ആ കണ്ണ് ആരും കണ്ടെന്ന് വരില്ല. അങ്ങനെ നോക്കിയ ആളും അതേക്കുറിച്ച് ബോധവാനായിരിക്കില്ല. എന്നാൽ ദൈവം അത് കണ്ടു. ദൈവം അതിനെ പാപം എന്നാണ് വിളിക്കുന്നത്. പാപം, പോയി മദ്യപിക്കുന്നത് പോലെ തന്നെ ഒരു വലിയ പാപമായിട്ടാണ് ദൈവം അതിനെ കാണുന്നത്. രണ്ടും ഒരുപോലെ മോശമായ സംഗതികൾ. പലപ്പോഴും നാം ഈ പാപം ചെയ്യുന്നതിനാൽ ഈ പറഞ്ഞതുപോലെ സാമ്യപ്പെടുത്താറില്ല എന്നത് വാസ്തവമാണ്. നാം ചിന്തിക്കുന്നത് ഒന്ന് മഹാപാപവും മറ്റേത് സാരമുള്ളതല്ല എന്നുമാണ്. ഇങ്ങനെ പാപത്തെ തരംതിരിക്കുന്നത് എപ്പോഴും അപകടമാകുന്നു. പാപത്തെ ന്യായീകരിക്കുന്ന പ്രവണത. അടുത്തതായി നാം വായിക്കുന്നത് ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ എന്നത്രേ. ഇത് വളരെ രസകരമായൊരു സദൃശവാക്യമാണ്. ചില തർജ്ജിമകളിൽ വായിക്കുന്നത് നിയമനിഷേധി നിലമുഴുന്നതും പാപം തന്നെ എന്നാകുന്നു. രണ്ടും തമ്മിൽ ചേരുന്നില്ല എന്ന് തോന്നിയാൽ തന്നെ ഇവിടുത്തെ അർത്ഥം വ്യക്തമാണ്. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് താങ്കൾ കണ്ടെന്ന് വന്നേക്കാം. വളരെ പ്രകാശമാനമായി അവനെ തോന്നിയേക്കാം. ആഹാ, അയാൾ വളരെ അധ്വാനിയാണല്ലോ. ഈ പറഞ്ഞതുപോലെ അധ്വാനിക്കുന്നതിന് അവന് തീർച്ചയായും പ്രതിഫലം കിട്ടിയേ മതിയാകൂ എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം പറയുന്നത് ഒരു ദുഷ്ടമനുഷ്യൻ ഒരു ദുഷ്ടഹൃദയത്തോടെ എന്ത് ചെയ്താലും അത് ദൈവസന്നിധിയിൽ അംഗീകാരയോഗ്യമല്ല എന്നത്രേ. അതിൻ്റെ അർത്ഥം ഒരു പാപിക്ക് ദൈവത്തിന് വേണ്ടി യാതൊന്നും കൊടുക്കുവാൻ കഴിയില്ല എന്നത്രേ. അവന് ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നല്ല പ്രവൃത്തിയായി എന്ന് വന്നേക്കാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ അതിനപ്പുറത്തുള്ള ലക്ഷ്യം ദൈവം കാണുന്നു. ഗർവമുള്ള കണ്ണും നിഗള ഹൃദയവും മാത്രമല്ല, ദൈവത്തോട് മത്സരമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രയോജനമുള്ള കാര്യങ്ങളും ദൈവസന്നിധിയിൽ പാപമാണ്. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയിൽ നിന്നും ഉള്ള ഒരു ദാനത്തെ ദൈവം അനുഗ്രഹിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. രക്ഷിക്കപ്പെടാത്തവരിൽ നിന്നും സുവിശേഷ വേലയ്ക്കായി പണം വാങ്ങുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ വളരെയേറെ തർക്കങ്ങൾ നടക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പണം വാങ്ങുന്നത് ശരിയല്ല. എന്നെ ദൈവത്തിനായി നൽകാതെ എനിക്കുള്ള വകകൾ നൽകുന്നത് മഠേതരമാണ്. അങ്ങനെ ലഭിക്കുന്ന ദാനങ്ങളെ ദൈവം ഉപയോഗിക്കാറില്ല. ഇസ്രായേൽ ജാതിയോട് പൗലോസ് പറഞ്ഞത് ഓർക്കുന്നില്ലേ? സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. റോമാലേഖനം 10:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. തൻ്റെ സ്വന്തം നീതി സ്ഥാപിക്കുന്നതിനായി ഒരു മനുഷ്യൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുന്നത് അത് പാപമാകുന്നു എന്നത്രേ. മനുഷ്യൻ്റെ നീതി ദൈവസന്നിധിയിൽ കറവുരണ്ട തുണി പോലെയാകുന്നു. പ്രയോജനമില്ലാത്തതായ ഒന്നായിട്ട് മാത്രമേ ദൈവത്തിന് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങൾ ആകുന്നു. ബദ്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്ര ബദ്ധപ്പെടുന്നത്. കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ. സത്യസന്ധമായ വിധത്തിൽ സമ്പാദിച്ച ധനത്തെ ദൈവം ഉപയോഗിക്കുന്നു. ധനവാൻ ആയിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രധാനപ്പെട്ട കാര്യം പണം എങ്ങനെ സമ്പാദിച്ചു എന്നതാണ്. കള്ളം പറഞ്ഞു മോഷ്ടിച്ചുമാകുന്നു പണം ഉണ്ടാക്കിയതെങ്കിൽ അങ്ങനെ സമ്പാദിച്ചത് അനുഭവിക്കുവാൻ ഇടവരാതിരിക്കുവാൻ ദൈവം ശ്രദ്ധിക്കും. ഞാൻ നിഷ്പക്ഷമായി തന്നെ സംസാരിക്കുന്നു എന്നുറപ്പാണ്. ഇന്ന് ലോകപ്രകാരം വളരെയേറെ ധനമുള്ള പല ആളുകൾക്കും നല്ല സന്തോഷമുള്ള സമയമില്ല എന്ന വിഷയം താങ്കൾക്കറിയാമോ? അവർക്ക് വാസ്തവത്തിൽ ആവശ്യം അവരുടെ ധനമല്ല. ധനം ഇല്ലാതിരുന്നപ്പോൾ അവർ ചിന്തിച്ചത് ധനം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾ സന്തോഷമുള്ളവരായിരുന്നേനുമെന്നത്രേ. അങ്ങനെ പണമുണ്ടാക്കി, സകല മാർഗങ്ങളിലൂടെയും സമ്പാദിച്ചു. എന്നാൽ ഇന്ന് സന്തോഷമല്ലാതെ എല്ലാമുണ്ട്. അന്യായമായി സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ പല വിധത്തിലാകും. കൈക്കൂലി വാങ്ങിയും കൈക്കൂലി കൊടുത്തും മായം ചേർത്തും തൂക്കത്തിൽ വെട്ടിച്ചും അളവ് കുറച്ചും ഒക്കെ കൊടുത്ത് പണമുണ്ടാക്കുന്നത് മാത്രമല്ല, ഓഫീസിൽ ചെയ്യേണ്ട പണി ചെയ്യാതെ ശമ്പളം പറ്റുന്നതും കൊള്ളയടിയാകുന്നു. അങ്ങനെ ചെയ്യുന്നവർക്കാർക്കും അത് അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കുവാൻ കഴിയില്ല. മറക്കരുത്, ഭൗതികമായ സമൃദ്ധിയാണ് വേണ്ടത് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. മരുഭൂമിയിൽ വഴിതെറ്റിപ്പോയ ഒരു മനുഷ്യനെ കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ട്. വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും അയാൾ മരിക്കുമെന്ന അവസ്ഥയിലായിത്തീർന്നു. ഹോ, എന്തൊരു ദാഹം, എന്തൊരു വിശപ്പ്! പെട്ടെന്ന് അയാൾ ഒരു പൊതി കണ്ടു. ഏതോ ഒട്ടകക്കൂട്ടത്തിൽ നിന്നും വീണുപോയ ഒരു പൊതി. അതിൽ തീർച്ചയായും എന്തെങ്കിലും ഭക്ഷണമോ പാനീയമോ ആയിരിക്കുമെന്ന ചിന്തയിൽ ആർത്തിയോടെ അയാൾ അത് വലിച്ചു പൊട്ടിച്ചു. പെട്ടെന്ന് അയാളുടെ മുഖം നിരാശിതമായി. ശോ, ഇതിൽ വെറും രക്തങ്ങൾ മാത്രമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് അയാൾ അത് വലിച്ചെറിഞ്ഞു. ഒരു വലിയ ഭാഗ്യത്തിന് അത് മതിയായിരുന്നു. എന്നാൽ അവൻ്റെ ആവശ്യം അതല്ലായിരുന്നു. ഇന്നത്തെ മനുഷ്യന്റെ സ്ഥിതി ഇതാകുന്നു. സമ്പത്ത് സുലഭം, സന്തോഷം ദുർലഭം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ധനവാനാകാം എന്ന് ദൈവം പറയുന്നു. എന്നാൽ ശരിയായ വിധത്തിൽ പണമുണ്ടാക്കുകയും ദൈവനാമ മഹത്വത്തിനായി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. തലമുറകൾക്ക് പോലും അനുഭവിക്കുവാൻ ഇടവരില്ല. 8 അകൃത്യഭാരം ചുമക്കുന്നവൻ്റെ വഴി വളഞ്ഞിരിക്കുന്നു, നിർമ്മലന്റെ പ്രവൃത്തിയോ ചുവുള്ളത് തന്നെ. മറ്റൊരു തർജ്ജിമ, കുറ്റബോധമുള്ള ഒരു മനുഷ്യന്റെ വഴി വളഞ്ഞിരിക്കുന്നു, എന്നാൽ നിർമ്മലന്റെ പ്രവൃത്തിയോ ചുവുള്ളത് തന്നെ എന്നാകുന്നു. താങ്കൾ വാസ്തവത്തിൽ എപ്രകാരത്തിലുള്ള ഒരു വ്യക്തിയാകുന്നു എന്ന് താങ്കളുടെ ജീവിതം തെളിയിക്കും. താങ്കൾ ദൈവവുമായി ശരിയായ ബന്ധത്തിലാകുന്നുവെങ്കിൽ ആയത് താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണും എന്ന് മറക്കരുത്. ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് എന്ന് 9 നാം വായിക്കുന്നു. വിവാഹം കഴിയുന്നതുവരെ യഥാർത്ഥ സന്തോഷം എന്താകുന്നു എന്ന് അറിയാൻ പാടില്ലാതിരുന്ന ഒരു മനുഷ്യനാണിത്. വിവാഹം കഴിഞ്ഞപ്പോൾ അത് വളരെ താമസിച്ചും പോയി. വിവാഹ ജീവിതത്തിൽ യാതൊരു സന്തോഷവും അനുഭവിക്കാത്ത എത്രയെത്ര ഭാര്യ ഭർത്താക്കന്മാർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. എപ്പോഴും ശണ്ട കൂടുന്ന സ്ത്രീ, സ്ഥിരം മദ്യപിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പള്ളിയിലെ അച്ഛൻ അയാളുടെ വീട്ടിലെ സ്ഥിതി മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞത്, അയാൾ കുടിച്ചില്ലെങ്കിലേ അതിശയിക്കുവാനുള്ളൂ, അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതിലധികം ചെയ്തേനേമെന്ന്. ആരാ പറയുന്നെന്ന് ഓർക്കണം. അത്ര മോശപ്പെട്ടതായ ഒരു സ്ത്രീയുള്ള ഭവനത്തെക്കുറിച്ചാണ് ഈ പ്രിയ അച്ഛൻ വിവരിച്ചത്. കാരണം കലഹക്കാരിയായ ഭാര്യ ദൈവത്തോടുകൂടെ അല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്നു. അല്പം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തതായ മനുഷ്യർ, തങ്ങളുടെ തെറ്റ് ഒരിക്കലും കാണുവാൻ അവർക്ക് കണ്ണില്ല. മറ്റുള്ളവരുടെ തെറ്റ് എത്രയും പെരുപ്പിച്ച് കാണിക്കാമോ അത്രയും പെരുപ്പിച്ച് കാണിക്കുന്ന നീചമായിട്ടുള്ള അവസ്ഥ. തിരുവചനത്തിൽ നമുക്കിതിനുള്ള ഉദാഹരണമുണ്ട്. ഇയ്യോബിൻ്റെ ഭാര്യ തന്നെ നല്ല ഉദാഹരണമാകുന്നുവല്ലോ. പിന്നെ ദാവീദ് ശൗലിൻ്റെ ഒരു മകളെ വിവാഹം ചെയ്തിരുന്നുവല്ലോ. ആ വിവാഹത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള കൂട്ടായ്മയോ യഥാർത്ഥ സ്നേഹമോ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ വലിയ സന്തോഷത്തോടെ യഹോവയുടെ പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ സ്ത്രീ മീഖൾ അവനെ പരിഹസിച്ചു. പെട്ടകത്തിൻ്റെ മുൻപിൽ നൃത്തം ചെയ്യുക വഴി താൻ തന്നെ തന്നെ നിസാരനാക്കിയെന്ന് മീഖൾ ദാവീദിനോട് പറഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തിയെ അവൾ മോശമാക്കി ചിത്രീകരിച്ചു. ഓർക്കുക, താങ്കൾ ദൈവകാര്യത്തിൽ എന്തെങ്കിലും താല്പര്യം കാണിച്ചെന്നാൽ അനേകർ അത്ഭുതം കൂറും, മുഷിയും. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അത് താങ്കളുടെ ജീവിത പങ്കാളിയാണെങ്കിലോ? അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുന്നത് ഭയങ്കര പ്രയാസമാണ്. താങ്കൾ ചെയ്യുന്നതിന് കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സ്ത്രീ, ഒരിക്കലും ഒരു പ്രോത്സാഹന വാക്ക് പറയാത്തതായിട്ടുള്ള ഭാര്യ, ഭർത്താവിൻ്റെയും കാര്യം അങ്ങനെയാകാം. 11-ാം വാക്യം, പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായിത്തീരും, ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. നാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും നാം പാഠങ്ങൾ പഠിക്കും. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കയില്ല. ഇതത്രേ ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ഇത് സത്യമായിരിക്കും, അല്ല എങ്കിൽ സത്യമായിരിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇത് സത്യമാകുന്നു എന്നാണ്. അത് മാത്രമല്ല, ഞാൻ കരുതുന്നത് നമ്മുടെ ഈ കാലത്ത് നമുക്ക് ഇതിനുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്താം എന്നത്രേ. 14-ാം വാക്യം നോക്കിക്കാട്ട്, രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു. ഈ വാസ്തവം എല്ലായ്പ്പോഴും നാം കാണുന്നു. യാക്കോബ് ഹാരാനിൽ തൻ്റെ സമയം ചെലവഴിച്ചതിന് ശേഷം മടങ്ങി വരുമ്പോൾ തൻ്റെ സഹോദരൻ ഏശാവ് 400 ആളുമായി തനിക്ക് നേരെ വരുന്നത് അവൻ അറിഞ്ഞു. തൻ്റെ ജ്യേഷ്ഠാവകാശവും അനുഗ്രഹങ്ങളും തട്ടിയെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് യാക്കോബ് തന്നെ കാണുവാൻ പോകുന്നതെന്ന് ഏശാവിനറിയാമെന്ന് യാക്കോബ് മനസ്സിലാക്കി. എന്നിട്ട് യാക്കോബ് ഭയപ്പെട്ടു. അതുകൊണ്ട് യാക്കോബ് തനിക്ക് മുൻപേ സമ്മാനം കൊടുത്തയക്കുന്നു. യാക്കോബ് അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ദൈവം ഏശാവിൻ്റെ മനോഭാവത്തെ കൈകാര്യം ചെയ്തു കഴിഞ്ഞിരുന്നു. എന്നാൽ രഹസ്യത്തിൽ കൊണ്ടുവരുന്ന സമ്മാനം തീർച്ചയായും കോപത്തെ ശമിപ്പിക്കുമെന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. ഈ പ്രകാരത്തുള്ള ചിന്താഗതിയിൽ നാമും വേഗത്തിൽ വീഴാവുന്നതാണ്. ഞാൻ ഔദാര്യ മനസ്കനാകുവാൻ പോകുകയാണ്, അങ്ങനെ വരുമ്പോൾ എനിക്കും പ്രതിഫലം കിട്ടുമെന്ന ചിന്ത. അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കുവാൻ പോവുകയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഭാരമുണ്ടാകുകയില്ലല്ലോ എന്ന ചിന്ത. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉദ്ദേശിച്ചത് അതല്ല. നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഫലം ഉദ്ദേശിച്ചല്ല. പിന്നെയോ, ക്രിസ്തുവിൽ ദൈവം നമ്മോട് ക്ഷമിച്ചതിനാൽ അത്രേ. പലപ്പോഴും നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായും കർത്താവ് ഉദ്ദേശിച്ചത് അതല്ല. നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതായിരിക്കരുത്. അതിനാലത്രേ നാം ദയയുള്ളവരും മഹാമനസ്കരും ക്ഷമിക്കുന്നവരും ആയിരിക്കേണ്ടത്. നമുക്ക് നല്ലതായി തോന്നുന്നതായിരിക്കരുത് നാം ക്ഷമിക്കുന്നതിന് പിൻപിലെ നമ്മുടെ ലക്ഷ്യം എന്ന് ചുരുക്കം. 15-ും 16-ും വാക്യങ്ങളിൽ നാം കാണുന്നത്, ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു. വിവേകമാർഗം വിട്ടു നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും. കുറ്റവാളികളെ പ്രത്യേക സാഹചര്യത്തിൽ ഇട്ടതുകൊണ്ട് ശരിയാക്കിയെടുക്കുവാൻ കഴിയുകയില്ല എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. അവർ വീണ്ടും ജനനം പ്രാപിക്കേണ്ടതുണ്ട്. ഇവർക്ക് ദൈവവചനം ആവശ്യമാകുന്നു. കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി നാം ദൈവവചനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവം നോക്കുമ്പോൾ നാം തെറ്റായ ദിശയിൽ നിന്നുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നോർക്കണം. പതിനേഴാം വാക്യത്തിൽ നാം കാണുന്നു, ഉല്ലാസപ്രിയൻ ദരിദ്രനായിത്തീരും, വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകിയില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നതായി കാണാവുന്നതാണ് ഉല്ലാസപ്രിയൻ. അതിൻ്റെ ഫലമായി ജീവിതത്തിലെ വലിയ വലിയ ധാർമ്മിക തത്വങ്ങളെ തകിടം മറിച്ചിരിക്കുന്നു. ഒരു സമയത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഈ രസിപ്പിക്കുന്നവനെ വിദൂഷകൻ എന്നാണ് വിളിച്ചിരുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം മൂഢൻ എന്നത്രേ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആയതിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായിരുന്നാൽ തന്നെയും നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ അവർ സ്വയം പുകഴ്ത്തുന്നവരാണ്. അവർ അന്യോന്യം പുകഴ്ത്തിയും കാര്യങ്ങൾ നേടുന്നു. ദൈവം ഇപ്പോഴും പറയുന്നത് ഉല്ലാസപ്രിയൻ ദരിദ്രനായിത്തീരും, വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകിയില്ല എന്നത്രേ. ലോകത്തെ മുഴുവൻ രസിപ്പിച്ച് എത്രയെത്ര നായകന്മാരും നായികമാരും ആത്മഹത്യ ചെയ്തത് നമുക്കൊക്കെ അറിയാം. ഈ അടുത്ത കാലത്തും അങ്ങനൊരു സംഭവം നാം ഒക്കെ വായിച്ചറിഞ്ഞതാണല്ലോ. എന്തിൻ്റെ കുറവ് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്? അങ്ങനെ ജീവൻ ഒടുക്കിയതിൽ ഒരുത്തൻ എഴുതി വെച്ചു, ഞാൻ ജീവിതം മടുത്തു. മറ്റൊരുത്തൻ എഴുതി, ജീവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു എന്ന്. ഒരു ഹാസ്യ നടൻ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ സ്നേഹിതരെല്ലാം ചുറ്റും നിന്ന് അയാൾ എന്തെങ്കിലും തമാശ പറയുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, ഒടുവിലത്തെ തമാശ. എന്നാൽ ഭീതി നിറഞ്ഞ കണ്ണുകൾ ഉരുട്ടി എല്ലാവരെയും നോക്കിക്കൊണ്ട് അയാൾ പുലമ്പി, ഇത് അത്ര തമാശയല്ല എന്ന്. നമുക്ക് കാര്യങ്ങൾ തലകീഴായിരിക്കുന്നു. ഏത് വിനോദവും രസം തരാത്തതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യർ സകല അതിർവരമ്പുകളും ലംഘിച്ച് രസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എല്ലാം വിരസം എന്നല്ലാതെ എന്തു പറയാനാണ്? മനുഷ്യൻ ഉല്ലാസപ്രിയനായിരിക്കുന്നു. എങ്ങനെങ്കിലുമൊക്കെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് സമയം കളയുവാൻ മനുഷ്യൻ തത്രപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനെ രസിപ്പിക്കുവാൻ കഴിവുള്ളവർ പണം വാരിക്കൂട്ടുന്നു. ഉല്ലാസപ്രിയൻ ദരിദ്രനായിത്തീരും. തുടർന്ന് നാം കാണുന്നു, വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകിയില്ല. വീഞ്ഞും തൈലവും ആഡംബരത്തെ കാണിക്കുന്നതാണ്. പലപ്പോഴും അനേകരും തങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെന്ത് എന്നും ആഡംബരമായതെന്ത് എന്നും തിരിച്ചറിയാതെ തങ്ങൾക്ക് ലഭിക്കുന്ന പണം മുഴുവൻ ആഡംബരത്തിന് വേണ്ടി കളയുന്നു. ആഡംബരപൂർവമായി ജീവിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. അങ്ങനെയുള്ളവൻ ജീവിതത്തിൽ വാസ്തവത്തിൽ അനുഗ്രഹം അനുഭവിക്കുകയില്ല. പതിനെട്ടാം വാക്യം നോക്കിക്കാട്ടെ, ദുഷ്ടൻ നീതിമാന് മറുവിലയാകും, ദ്രോഹി നേരുള്ളവർക്ക് പകരമായിത്തീരും. കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടണമെന്നത്രേ ന്യായം അവകാശപ്പെടുന്നത്. എങ്കിൽ മാത്രമേ നിരപരാധി വിടുവിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ദൈവകൃപയാൽ നീതിമാനായ കർത്താവായ യേശു ദുഷ്ടന്മാർക്ക് വേണ്ടി മറുവിലയായി. അവനാണ് നേരുള്ളവൻ. ഞാനും നിങ്ങളും ദ്രോഹികളും ദുഷ്ടന്മാരുമാകുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചു. ദുഷ്ടൻ നീതിമാന് മറുവിലയാകും, ദ്രോഹി നേരുള്ളവർക്ക് പകരമായിത്തീരും എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ്, നീതിമാനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമുക്ക് വേണ്ടി മറുവിലയായി. അതാകുന്നു ഒരു ദൈവവേദന ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നതായ വസ്തുത. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി പ്രാപിക്കുവാൻ സാധിച്ചതായ വലിയ രക്ഷ. അവൻ നമുക്ക് വേണ്ടി മറുവിലയായി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ദൈവവചനമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്കത് സാധിക്കൂ. നമ്മുടെ ജീവിതത്തെ യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ അവിടുന്ന് ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ നമ്മെ സഹായിക്കും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.